അദബിന്റെ ലുഗവിയായിട്ടുള്ള ആശയത്തെ സംബന്ധിച്ചും അതിന്റെ ഷറഈയായിട്ടുള്ള വിശദീകരണത്തെ സംബന്ധിച്ചൊക്കെ ഉലമാക്കൾ ഒരുപാട് വിശദീകരിച്ചിട്ടുണ്ട്. ഞാൻ അതിലേക്ക് കടന്നു പോകുന്നില്ല. ഇവിടെ ഞാൻ ഉദ്ദേശിക്കുന്നത് എൽമു നേടുന്ന ഒരു തോലിബുൽ എൽമിനെ സംബന്ധിച്ചിടത്തോളം അയാൾ അദബ് നേടണം എന്നുള്ളത് ഖുർആനിന്റെയും ഹദീസുകളുടെയും അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. എങ്ങനെയെങ്കിലും എൽമു നേടുക എന്നുള്ളതല്ല. എൽമു നേടുക എന്നുള്ളത് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഇബാദത്താണ് എന്നുള്ളത് നമുക്കൊക്കെ അറിയാം. പക്ഷെ അതിലൊരു രീതിയുണ്ട്. നമുക്ക് തോന്നിയതുപോലെ എൽമു നേടിയാൽ അതുകൊണ്ട് ഉദ്ദേശിച്ച ഫായിദ കിട്ടുകയില്ല എന്നുള്ളത് ഉലമാക്കൾ വിശദീകരിച്ചിട്ടുണ്ട്. അദബ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് മര്യാദ എന്നുള്ള അർത്ഥത്തിൽ മാത്രമല്ല, എൽമു നേടുന്നതിന്റെ മുമ്പ് നിങ്ങൾ അദബ് നേടണം. അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാരുടെ ഒരുപാട് ദർസുകൾ ഈ വിഷയത്തെ നിങ്ങൾക്ക് കാണാം. മാത്രമല്ല ഇൽമിനെ സംബന്ധിച്ച് പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുള്ള വലിയ വലിയ ഉലമാക്കളുടെ ഗ്രന്ഥങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കിതാബ് അതല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ള ഒരു ബാബ് അദബിനെ സംബന്ധിച്ചാണ്. തോലിബുൽ ഇൽമിനുണ്ടായിരിക്കേണ്ട അദബുകൾ, ആ അദബുകളെ സംബന്ധിച്ച് ഉലമാക്കൾ പറഞ്ഞത് അൽഇൽമു ലാ യഹ്സുലു ഇല്ലാ ബിൽ അദബി. അദബ് ഇല്ലാതെ, അദബ് നേടാത്ത ഒരാൾക്ക് ഇൽമു കരസ്ഥമാക്കാൻ സാധിക്കുകയില്ല. നമുക്ക് തോന്നും അത് എങ്ങനെയാണെന്നുള്ളത് തോന്നും. അത് ഇൻഷാല്ലാ നമ്മൾ വിശദീകരിക്കേണ്ട ഒരു കാര്യമാണ്. അതെങ്ങനെയെങ്കിലൊക്കെ പഠിച്ചാൽ പോലെ നമുക്ക് ഇന്ന് എന്തെല്ലാം സ്രോതസ്സുകളുണ്ട്. പക്ഷെ അത് അതിന്റേതായ അദബുകൾ അനുസരിച്ച് പഠിച്ചിട്ടില്ലെങ്കിൽ ഇൽമു കൊണ്ട് നമുക്ക് കിട്ടേണ്ടത് എന്താണ്? എന്താണ് നമുക്ക് എൽമു കൊണ്ട് നേടേണ്ടത്? നമുക്ക് എന്താണോ ലഭിക്കേണ്ടത് അത് ലഭിക്കാത്ത ഒരവസ്ഥ ഉണ്ടാകും. എൽമു അതിന്റെ അദബിനനുസരിച്ചിട്ട് പഠിച്ചിട്ടില്ലെങ്കിൽ ഖൈറിന് പകരം ഷെറുണ്ടായിത്തീരും. അതെങ്ങനെയാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. എൽമിലൂടെ ഒരാൾക്ക് കിട്ടേണ്ടത് ഖൈറുകളാണ്, ബർക്കത്തുകളാണ്, അയാളുടെ ജീവിതത്തിലെ നൂറാണ്, വെളിച്ചമാണ്, പ്രകാശമാണ്, ഉത്കൃഷ്ടമായ സ്വഭാവങ്ങളാണ്, ഗുണങ്ങളാണ്, അഖീദയാണ്, അമലുകളാണ്. അങ്ങനെ അവരുടെ ജീവിതം വിശുദ്ധീകരിക്കപ്പെടലാണ്. പക്ഷെ ആ ഇൽമു നേടേണ്ടത് എങ്ങനെയിരിക്കണം? അതിന്റെ മുമ്പ് അദബ് നേടണം. അതിനെ സംബന്ധിച്ച് ഉലമാക്കൾ പറഞ്ഞിട്ടുള്ള ചില ആസാറുകൾ, അവരതിന് കൊണ്ടുവന്നിട്ടുള്ള ചില തെളിവുകൾ, ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹത്തെ കുറിച്ച് വിശദീകരിക്കേണ്ടതില്ല, അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ, അതേപോലെ തന്നെ ഓരോ ഇമാമികളുടെയും ചരിത്രത്തിൽ അവര് അദബിന് കൊടുത്ത സ്ഥാനം, അതായത് ഇൽമിന് മുമ്പ് ഒരാള് ആദ്യം പഠിക്കേണ്ടത് അദബാണ്. അത് പഠിക്കണം, അത് പഠിച്ചിരിക്കണം, അദബ് പഠിച്ചിരിക്കണം. ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ചരിത്രത്തിൽ നമ്മൾ വായിക്കുന്ന ഒരു സംഭവം, അദ്ദേഹം പറയുന്നു, കാനത്ത് ഉമ്മി തുഅമ്മിമുനി വതഖൂലുലി ഇദ്ഹബ് ഇലാ റബിഅ ഫതഅല്ലം മിൻ അദബിഹി ഖബ്ല ഇൽമിഹി. എന്റെ മാതാവ്, എന്റെ ഉമ്മ എനിക്ക് തലപ്പാവ് ധരിപ്പിച്ചു തരും. അന്ന് അദ്ദേഹം ചെറുപ്പമാണ്. എന്നിട്ട് ഉമ്മ പറയും, ഇദ്ഹബ് ഇലാ റബിഅ, നീ റബിഅത്തിന്റെ അടുത്തേക്ക് പോകണം. ഇമാം മാലിക്കിന്റെ ഷെയ്ഖുമാരിൽപ്പെട്ട ഒരു ഷെയ്ഖാണ് റബിഅത്തുബിന് അബ്ദുറഹ്മാൻ. എന്റെ ഉമ്മ എനിക്ക് തലപ്പാവ് ധരിപ്പിച്ചു തരും. എന്നിട്ട് പറയും, നീ റബിഅത്തിന്റെ അടുത്തേക്ക് പോകണം. ഫതഅല്ലം മിൻ അദബിഹി, എന്നിട്ട് അദ്ദേഹത്തിന്റെ അദബ് നീ പഠിക്കണം. അദ്ദേഹത്തിൽ നിന്നും അദ്ദേഹത്തിന്റെ അദബ് നീ പഠിക്കണം. ഖബ്ല ഇൽമിഹി, അദ്ദേഹത്തിന്റെ ഇൽമിന് മുമ്പായിട്ട്. അപ്പൊ അദ്ദേഹത്തിൽ നിന്നും എൽമെടുക്കുന്നതിന്റെ മുമ്പ് എന്ത് ചെയ്യണം? അദ്ദേഹത്തിന്റെ അദബുകൾ പഠിക്കണം. എൽമിന്റെ മുമ്പ് അദ്ദേഹത്തിന്റെ അദബുകൾ പഠിക്കണം. ഒരു പക്ഷേ നമ്മുടെ ജീവിതത്തിൽ നമ്മളൊക്കെ അറിവിനോട് താല്പര്യമുള്ള ആളുകളാണ്, അത് പഠിക്കുകയും വേണം. അതങ്ങനെ തന്നെയാണ്, അറിവാണ് വെളിച്ചം. ഒരു മനുഷ്യന്റെ ദുനിയാവിലെയും ആഖിറത്തിലെയും വിജയത്തിന്റെ അടിസ്ഥാനം ശറഈയായിട്ടുള്ള എൽമാണ്. ആ ഇൽമിന്റെ മുമ്പ് അദബ് പഠിച്ചിരിക്കണം. ഇമാം മാലിക്കിന്റെ ഉമ്മ അദ്ദേഹത്തിന് കൊടുക്കുന്ന വസീയത്ത് അതാണ്, നീ റബിഅത്തിന്റെ അടുത്തേക്ക് പോകണം, അദ്ദേഹത്തിൽ നിന്ന് ഇൽമു പഠിക്കുന്നതിന്റെ മുമ്പ് അദ്ദേഹത്തിൽ നിന്ന് അദബ് പഠിക്കണം. ഇത് തർത്തീബുൽ മദാരിക്കിലെ ഉദ്ധരിച്ചിട്ടുള്ള ഒരു കാര്യം. ഇബ്നു മുബാറക് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറഞ്ഞു, തലബ്തുൽ അദബ 30 സന വ തലബ്തുൽ ഇൽമ 20 സന, ടോട്ടൽ 50 കൊല്ലം. ആ 50 കൊല്ലത്തില് 30 കൊല്ലം ഞാൻ അദബുകൾ അന്വേഷിച്ചു, അദബുകൾ തേടിപ്പോയി, ഓരോ ഷെയ്ഖുമാരടുത്ത് പോയി. ആ ഷെയ്ഖുമാരടുത്ത് പോയിട്ട് ഞാൻ പഠിച്ചത് എന്താണ്? അദബാണ് പഠിച്ചത്. നമ്മുടെ ജീവിതത്തിൽ ഇതിന് വല്ല സ്ഥാനവും കൊടുക്കുന്നുണ്ടോ? ഞാൻ മറ്റുള്ള അദബുകളെ കുറിച്ചല്ല പറയുന്നത്, ഇൽമു നേടുന്നതിന്റെ മുമ്പ് ഒരാൾ സ്വീകരിച്ചിരിക്കേണ്ട അദബുകളെ കുറിച്ചാണ് ഞാൻ ഇപ്പൊ സംസാരിക്കുന്നത്. 30 കൊല്ലം ഞാൻ അദബ് പഠിച്ചു, എന്നിട്ട് 20 കൊല്ലം തലബ്തുൽ ഇൽമ 20 സന, 20 കൊല്ലമാണ് ഞാൻ അറിവ് അന്വേഷിച്ചത്. കാനൂ യത്ലബൂനൽ അദബ തുമ്മൽ ഇൽമ, അവർ അദബ് അന്വേഷിക്കുന്നവരായിരുന്നു, പിന്നെ ഇൽമ. ആദ്യം അദബ്, ഒന്ന് അദബ്, രണ്ട് ഇൽമ്. അതെന്തുകൊണ്ട് എന്നുള്ളത് വീണ്ടും നിങ്ങളുടെ മനസ്സിൽ ചോദ്യം വരുന്നുണ്ടാവും. ഞാൻ പറഞ്ഞുതരാം, ഇന്നുള്ള നമ്മുടെ മുസ്ലിം സമൂഹത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഫിത്തനകളുടെയും ഗ്രൂപ്പുകളുടെയും കക്ഷിത്വത്തിന്റെയും ഒക്കെ അടിസ്ഥാനം എന്താണ്? ഈ അദബില്ലാത്തത് കൊണ്ടാണ്. അടിസ്ഥാനപരമായ കാരണം അദബില്ലാതെ ഇൽമ് പഠിക്കുന്നത് കൊണ്ടാണ്. അപ്പൊ അതിന് ചില തർത്തീബുകൾ നിശ്ചയിച്ചിട്ടുണ്ട്. അപ്പൊ അബ്ദുല്ലാഹി മുബാറക് റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത്, 30 കൊല്ലം അദബ് അന്വേഷിച്ച് തെരഞ്ഞെടുക്കണം, 20 കൊല്ലം ഇൽമും തെരഞ്ഞെടുക്കണം. എന്നിട്ടാ പറഞ്ഞിരുന്നത് എന്ത്? അവര് ഇൽമിന്റെ മുമ്പ് അദബ് അന്വേഷിക്കുമായിരുന്നു. ആര് പറയണേ? അബ്ദുല്ലാഹി മുബാറക് റഹ്മത്തുള്ളാഹി അലൈഹി ഓയത്തു നിഹായ എന്നുള്ള ഗ്രന്ഥത്തില് ഇത് ഉദ്ധരിച്ചിട്ടുണ്ട്. മുഹമ്മദ് ഇബ്നു നുഐം അദ്ദബ്ബിയ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറയാണ്, സമിഅ്തു അബാ സക്കരിയൽ അംബരി, അബൂ സക്കരിയൽ അംബരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറയുന്നത്, ഇൽമുൻ ബിലാ അദബിൻ കനാനിൻ ബിലാ ഹതബിൻ വഅദബുൻ ബിലാ ഇൽമിൻ കറൂഹിൻ ബിലാ ജിസ്മിൻ, അതല്ലെങ്കിൽ കജിസ്മിൻ ബിലാ റൂഹിൻ. എന്താ അദ്ദേഹം പറഞ്ഞത്? അബൂ സക്കരിയ അൽ അംബരി അദ്ദേഹത്തിന് നല്ലൊരു ഉദാഹരണം കൊണ്ടുവരാണ്. അദ്ദേഹം ഒരു ഉദാഹരണത്തിലൂടെ അത് വിശദീകരിച്ചു, അദബില്ലാത്ത ഇൽമിനെ കുറിച്ച്. അദബ് പഠിക്കാത്ത, അദബ് പാലിക്കാത്ത ഇൽമിനെ സംബന്ധിച്ച് അദ്ദേഹം പറയണം, ഇൽമുൻ ബിലാ അദബിൻ കനാരിൻ ബിലാ ഹതബിൻ, വിറകില്ലാത്ത അഗ്നി പോലെയാണ്, തീ പോലെയാണ് അദബില്ലാത്ത ഇൽമ്. അദബ് പഠിക്കാത്ത ഇൽമ് ഏതുപോലെയാണ്? വിറകില്ലാതെ കത്തിക്കൊണ്ടിരിക്കുന്ന തീയിനെ പോലെയാണ്. അതേപോലെ തന്നെ ഇൽമില്ലാത്ത അദബ് അത് റൂഹില്ലാത്ത, ആത്മാവില്ലാത്ത ശരീരം പോലെയാണ്. എത്ര നല്ല ഉദാഹരണമാണ് അദ്ദേഹം കൊണ്ടുവരുന്നത്. ഇത് അഖ്ലാഖ് ഖുറാവിയിൽ ഉദ്ധരിച്ചിട്ടുള്ളൊരു, അദ്ദേഹത്തിൽ നിന്ന് വന്നിട്ടുള്ള ഒരു അസറാണ്. വിറകില്ലാത്ത തീ പോലെയാണ് അദബില്ലാത്ത ഇൽമ്. ആ ഇൽമ് കൊണ്ട് ഫായ്ദ ഉണ്ടാവില്ല. കുറെ പഠിച്ചിട്ടുണ്ടാവും, അവിടുന്ന് ഇവിടുന്നൊക്കെ മാന്തിയിട്ട് കുറെ പഠിക്കുന്നുണ്ടാവും, പക്ഷെ അതിന്റെ തർത്തീബ് അനുസരിച്ചിട്ടല്ല അയാൾ പഠിക്കുന്നത്. അതിനൊരു തർത്തീബുണ്ട്, ഓരോന്നിനും അതിന്റേതായ രീതിന്റെ ഒരു അദബുണ്ട്, ആ അദബിനനുസരിച്ചിട്ടല്ല പഠിക്കുന്നത്. അങ്ങനെ പഠിക്കാത്ത ഇൽമ് വിറകില്ലാത്ത തീ പോലെയാണ്. എന്താ അത് പറഞ്ഞതിന്റെ അർത്ഥം? അത് പെട്ടെന്ന് അണഞ്ഞു പോകും, പെട്ടെന്ന് കെടുവത്, ആ തീ പെട്ടെന്ന് കെട്ടുപോകും. അറിയില്ലേ, വിറകില്ലാതെ കത്തിക്കുന്ന തീ അത് പെട്ടെന്ന് കെട്ടുപോകും. അതേപോലെയാണ് അദബില്ലാത്ത ഇൽമ്. അതേപോലെ തന്നെ ഒരാൾക്ക് അദബുണ്ട്, നല്ല അദബുള്ള ആളാണ്, ഇൽമില്ല, അത് റൂഹില്ലാത്ത ശരീരം പോലെയാണ് എന്നുള്ളത് അദ്ദേഹം അംബരി വിശദീകരിക്കുകയാണ്. ഇബ്രാഹിമുന ഹബീബ ഷഹീദ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറയുന്ന, ഖാല ലി അബി, എന്റെ പിതാവ് എന്നോട് പറഞ്ഞു. ഇത് കുറെ നമ്മൾ വിശദീകരിക്കേണ്ടതാണ്. ഇബ്രാഹിമുൻ ഹബീബ് ഷഹീദ് റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, എന്റെ പിതാവ് എന്നോട് പറഞ്ഞു, യാ ബുനയ്യ ഈ തിൽ ഫുഖഹാവൽ ഉലമ, നീ ഫുഖഹാക്കളുടെ അടുത്ത്, ഉലമാക്കളുടെ അടുത്ത് നീ പോകണം. വതഅല്ലം മിൻഹും, അവരിൽ നിന്ന് പഠിക്കണം. വഖുദു മിൻ അദബിഹിം വഖലാഖിഹിം വഹദിഹിം, എന്നിട്ട് അവരിൽ നിന്ന് അവരുടെ ഹദീ, അവരുടെ ഖുലുഖ്, അവരുടെ അദബ് അത് നീ സ്വീകരിക്കണം. ഫൈൻ ലദാക അഹബ്ബു ഇലയ്യ ലക മിൻ കസീരിൻ മിനൽ ഹദീസ്, അവരിൽ നിന്നും ധാരാളം ഹദീസുകൾ പഠിക്കുന്നതിനേക്കാൾ എനിക്കിഷ്ടം നീ അവരിൽ നിന്ന് ഈ അദബും അവരുടെ ഖുലഖുകളും പഠിക്കുന്നതാണ് എന്നുള്ളത് അദ്ദേഹത്തിന്റെ മകന് കൊടുക്കുന്ന വസീയത്താണ്. ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ മജ്ലിസ്, അദ്ദേഹത്തിന്റെ ഏതൊരു ചരിത്രം പറഞ്ഞപ്പോ നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ സദസ്സിലുണ്ടായിരുന്ന ആളുകളെ കുറിച്ച്. ഇമാം അഹ്മദ് ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി ആ മുസ്ലിം വിശദീകരിച്ചപ്പോ നമ്മൾ ആ കാര്യം പറഞ്ഞു പോയിട്ടുണ്ട്. അതിലൊരു സംഭവം വിശദീകരിക്കപ്പെട്ടുള്ളത്, ഒരു സംഭവം അദ്ദേഹത്തിന്റെ സദസ്സിൽ 5000 ആളുകളുണ്ടാവും. അദ്ദേഹത്തിന്റെ ആ ദർസ് കേൾക്കാൻ വേണ്ടി, അദ്ദേഹത്തിന്റെ നിൽമ്പ് സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ഏതാണ്ട് ഒരു ദർസിൽ 5000 ആളുകൾ. ഒരു സംഭവത്തെ കുറിച്ച് പറയുന്നത്, ഇത് പറയുന്നത് ഇസ്മായിൽ ബിനു അലിയ റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിക്കുകയാണ്. അദ്ദേഹം പറയാണ് كان يجتمع في مجلس احمد نواب 5000 او يزيد ഏതാണ്ട് 5000 ആളുകൾ അല്ലെങ്കിൽ അതിൽ കൂടുതൽ ആളുകൾ. 500 യക്തബൂൻ, അതിൽ 500 ആളുകൾ മാത്രമായിരിക്കും എഴുതുക, ബാക്കി 4500 ആളുകളോ അവർ വാട്സപ്പ് മേലാണോ? 500 ആളുകൾ മാത്രം അദ്ദേഹം പറയുന്ന പോയിന്റുകൾ ഹദീസുകൾ ആസാറുകളൊക്കെ എഴുതിയെടുക്കും. 500 ആളുകൾ, ബാക്കി എത്രയുണ്ട്? 5000 മൈനസ് 500 ഇത് ബാക്കി 4500 ആളുകൾ. ആ 4500 ആളുകളുടെ ഷോയിൽ പിന്നെന്താ? 500 ആളുകൾ എക്തുബൂൻ, അദ്ദേഹം പറയുന്നത് ഇങ്ങനെ എഴുതിയെടുക്കും 500 ആളുകൾ. ആ ബാക്കി 4500 പണി എന്താ? നമ്മളൊക്കെ ഒരു മജ്ലിസ് ഇരിക്കുമ്പോ അങ്ങനെയാണല്ലോ, പല കളികളുമാണ്. അതുകൊണ്ടാണ് ആദാബുകൾ പഠിക്കണമെന്ന് പറഞ്ഞത്. ബർക്കത്തില്ലാത്ത ഇരുത്തായിരിക്കും, ഹയറില്ലാത്ത ഇരുത്തായിരിക്കും, നൂറില്ലാത്ത ഇരുത്തായിരിക്കും. അതിന്റെ ആദാബുകൾ ഏതൊക്കെയെന്നുള്ളത് വിശദീകരിക്കുമ്പോൾ അതിലും പറയേണ്ട കാര്യമാണത്. വൽ ബാഖൂൻ യതഅല്ലമൂന മിൻഹു ഹുസ്നൽ അദബ് വസ്സംത്. ബാക്കി 4500 ആൾക്കാരെ പണി എന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന്റെ ഖുലുഖും അദ്ദേഹത്തിന്റെ സംതും, അദ്ദേഹത്തിന്റെ ആ സീറ, അദ്ദേഹത്തിന്റെ ആ വഖാർ, അദ്ദേഹത്തിന്റെ ആ സക്കീനത്ത്, അദ്ദേഹത്തിന്റെ ഓരോ ചലനങ്ങൾ, ഇമാം അഹ്മദ് ഹംബലിന്റെ ആ ഹദീ, ആ ചര്യ, ആ പിന്നെ അദ്ദേഹത്തിന്റെ രീതി, അദ്ദേഹത്തിന്റെ ആ ഗാംഭീര്യം, അദ്ദേഹത്തിന്റെ ആ ഗൗരവം, അദ്ദേഹത്തിന്റെ അടക്കം, അദ്ദേഹത്തിന്റെ ഒതുക്കം, അദ്ദേഹത്തിന്റെ അദബ്, അത് പഠിക്കുകയായിരിക്കും ബാക്കി 4500 ആളുകൾ. നമുക്കിത് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? അതാണ് ഇൽമിന്റെ മുമ്പ് അദബ് വേണമെന്ന് പറഞ്ഞത്, മനസ്സിലാണോ? ബാക്കി ഇത് നമുക്ക് തോന്നുന്നു എന്താ ഇത്, 4500 ആളുകൾ അദബ് പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു മജ്ലിസിൽ വന്നിരിക്കുകയെ. അതാണ് നേരത്തെ അബ്ദുല്ലാഹി മുബാറക് റഹ്മത്തു അലൈഹി പറഞ്ഞത്, 30 ഞാൻ അദബ് തേടിപ്പോയിന്ന, 20 ഇൽമു തേടിപ്പോയിന്ന. എന്താ അത്? സുബ്ഹാനല്ലാഹ്. അദബിന് ഇത്രത്തോളം പ്രാധാന്യം, അത് ഓരോ ഇബാദത്തിലും പാലിക്കേണ്ട അദബുകളുണ്ട്. ഇത് ഇൽമിനെ സംബന്ധിച്ചാണ് ഞാൻ ഇവിടെ വിശദീകരിക്കുന്നത്. ബാക്കി 4500 ആളുകൾ ഇമാം അഹ്മദ് ബിൻ ഹംബലിന്റെ അദബ് പിടിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്, അവരെ ആരും എഴുതുന്നില്ല. ഈ സംഭവം ഉദ്ധരിച്ചിട്ടുള്ളത് സിയറില് ഇമാം മദ്ഹബി ഉദ്ധരിച്ചിട്ടുള്ള സംഭവമാണ്, അദ്ദേഹത്തിന്റെ മജ്ലിസിൽ നിന്നുള്ള ഒരു സംഭവം. സുഫിയാൻ സൗരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറഞ്ഞു, വിശുദ്ധ ഖുർആനിൽ ചില ഉലമാക്കളുടെ ദർസുകളിൽ മൂസാ നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം വിശദീകരിക്കുമ്പോൾ പറഞ്ഞു, അദ്ദേഹത്തെ അള്ളാഹ് വിളിച്ചു, എന്നിട്ട് പറഞ്ഞ എന്താ? ഫഖലഅന അലൈക ഇന്നക ബിൽ വാദിൽ മുഖദ്ദസി തുവ, അവിടെ അദബ് പഠിപ്പിച്ചു കൊടുക്കണം, ഈ നിന്റെ രണ്ട് ചെരുപ്പുകളും അഴിച്ചു വെക്കണം, അവിടെ അദബാണ്. അതേപോലെ തന്നെ സൂറത്തുൽ അഹ്കാഫിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഖുർആൻ കേട്ട ജിന്നുകളുടെ ചരിത്രം പറയുന്നിടത്ത് ഒരു വാചകം, ആ ജിന്നുകൾ പറഞ്ഞൊരു വാചകം എന്താണ്? അവർ പറഞ്ഞു, ഫലമ്മാ ഹദറുഹു ഖാലു അൻസിതു. ആ ജിന്നുകൾ പരസ്പരം പറഞ്ഞു, മിണ്ടാതിരിക്കണം, അവിടെ ഖുർആൻ പഠിക്കണം, ഖുർആൻ പഠിപ്പിക്കണം, അൻസിതു മിണ്ടരുത്. ജിന്നുകൾ പരസ്പരം പറഞ്ഞു എന്നാ, നിങ്ങൾ മിണ്ടരുത്. ഇതൊക്കെ അതിന് ഉദാഹരണമായിട്ട് ഉലമാക്കൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അവര് പരസ്പരം പറഞ്ഞു എന്നാ, ആരും സംസാരിക്കരുത്, ഖുർആനാണ് പഠിപ്പിക്കുന്നത്, അനുഷിത്തു ഖുർആന്റെ വാചകം അക്കാക്കല്. ഇതൊക്കെ അദബുകളാണ്. അപ്പൊ ഇൽമിന്റെ മുമ്പ് അദബ്. ഒന്നുകൂടി വിശദീകരിച്ച് പറഞ്ഞാൽ, അഖീദ് പഠിക്കുന്ന ഒരാൾ ആദ്യം ഏത് ഗ്രന്ഥം പഠിക്കണം? അതിനൊരു അദബുണ്ട്. ലുഗത്ത് പഠിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരാള് ആദ്യം പഠിക്കേണ്ടത് എന്താ? അതിനൊരു അദബുണ്ട്, ഒരു തർത്തീവുണ്ട്. ആ അദബിനനുസരിച്ച് പഠിച്ചെങ്കിൽ അത് പടിയുള്ളൂ. ഹദീസ് പഠിക്കുന്ന ഒരാള് അതിനൊരു അദബുണ്ട്. ഖുർആൻ പഠിക്കുന്ന ഒരാള് അതിനൊരു അദബുണ്ട്. ആ അദബിനനുസരിച്ച് പഠിച്ചെങ്കിലേ ഇൽമു കൊണ്ട് കിട്ടേണ്ട ഫായിദ കിട്ടുള്ളൂ. ഇല്ലെങ്കിൽ അതുകൊണ്ട് ഫായിദ അല്ല ഉണ്ടാകുക. അയാളെ ലാലായിത്തീരും, മുതലിലായിത്തീരും. വാലു ആകും, വില്ലു ആകും. അയാള് വഴുതെറ്റും, മറ്റുള്ളവരെയും വഴുതെറ്റിക്കും. അഭിപ്രായ വ്യത്യാസമുള്ള വിഷയങ്ങളിൽ സ്വീകരിക്കേണ്ട നിലപാടെന്ത്? അതെങ്ങനെ? അത് പഠിക്കണം, അതിലൊരു അദബുണ്ട്. അഭിപ്രായ വ്യത്യാസമുള്ള വിഷയങ്ങളിൽ സ്വീകരിക്കേണ്ട നിലപാട്, അതൊരു തോലുകുൽ ഇൽമിനെ സംബന്ധിച്ചിടത്തോളം അതിലൊരു അദബുണ്ട്. ആ അദബ് പഠിക്കാത്ത ഒരാൾ ഇസ്ലാം ഉണ്ടാക്കുന്നതിന് പകരം അയാൾ സമൂഹത്തിൽ ഉണ്ടാക്കിയ ഫിത്നയാണ്. നഹ്വ്, സറഫ്, ബലാഗ ഇത് പഠിക്കാത്ത ഒരാൾക്ക് ഒരിക്കലും ഭാഷ പഠിക്കാൻ കഴിയില്ല. അയാൾക്ക് അറബി ഭാഷ പഠിക്കണം, അയാളെ നഹ്വ് പഠിച്ചിരിക്കണം. അതിന് എന്ത് തലകുത്തി മറിഞ്ഞിട്ടും കാര്യമില്ല, അത് പഠിക്കാൻ കഴിയില്ല. അത് പഠിച്ചെങ്കിലേ ലുഗത്ത് ഒരാൾക്ക് അതിനൊരു തെർത്തീവ് ഉണ്ട്. ആ തെർത്തീവ് അനുസരിച്ച് പഠിച്ചിട്ടില്ലെങ്കിൽ അതുകൊണ്ട് ഫിത്ന ഉണ്ടാകും, അതുകൊണ്ട് ഫസാദ് ഉണ്ടാകും, അതിന്റെ ബർക്കത്ത് നഷ്ടപ്പെടും. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇപ്പൊ ഹദീസ് പഠിക്കുന്ന ഒരാൾ ആദ്യം ഏത് ഹദീസിന്റെ ഗ്രന്ഥ പഠിക്കേണ്ടത്? ഹദീസ് പഠിക്കുന്ന ഒരു തോലിബുൽ ഇൽമ് അയാൾക്ക് ചില അദബുകളുണ്ട്. അയാൾ ആദ്യം ഏത് ഗ്രന്ഥം പഠിക്കണം? അത് ഉലമാക്കളെ വിശദീകരിച്ചിട്ടുണ്ട്. അതെന്താ? അതല്ലാത്തതാണ് പഠിച്ചാല്? അതെന്താ നേരിട്ടാണ് പഠിച്ചാല്? നവീന ഉലമാക്കൾ ഈ അദബിനെ കുറിച്ച് പറയേണ്ടതില്ലല്ലോ, അതിനെ കുറിച്ച് വിശദീകരിക്കേണ്ടതില്ലല്ലോ. അതുകൊണ്ട് അതിന്റേതായ പ്രശ്നങ്ങളുണ്ടാകും. അപ്പൊ അതിന് ഓരോന്നിനും അതിന്റേതായ തർത്തീപ്പുണ്ട്, അതിന്റേതായ റൂട്ടുണ്ട്. പക്ഷെ ഇന്ന് എൽമു പഠിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? വെറും ഫത്വകൾ പഠിച്ചേക്കുക എന്നുള്ളതാണ്. നേരെ സൈറ്റിൽ കയറാ, ഫത്വകൾ പഠിച്ചേക്കുക, അല്ലെങ്കിൽ അഖീദ പഠിക്കലോ, അത് പിന്നെ മനസ്സിലാക്കലോ, അതിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കലോ, അത് അമലാക്കലോ, അതൊന്നുമല്ല. ഇന്നത്തെ എൽമു പിന്നെ പഠനത്തിന്റെ രീതി തന്നെ നമ്മുടെ സമൂഹത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയിരിക്കുകയാണ്. അദബിന് ഒരു പ്രാധാന്യവും ഒരു സ്ഥാനവും ഇന്നത്തെ എൽമിന്റെ മജ്ലിസുകളിൽ നമ്മൾ കാണുന്നില്ല. അത് വളരെ അപൂർവം ചില നമ്മള് ചില ഷെയ്ഖുമാരുടെ ഒക്കെ ക്ലാസ്സിൽ, അങ്ങനെ ചില അപൂർവം ക്ലാസ്സുകളിലൊക്കെ നമ്മളെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നമ്മൾ ചോദിക്കും. എന്താ, ഇന്ത്യയിൽ നിന്ന് ഒരുപാട് വലിയ വലിയ പണ്ഡിതന്മാരുണ്ടായിട്ടുണ്ട്, കേരളത്തിൽ നിന്നോ? ലോകത്തിൽ അറിയപ്പെട്ട പല ഷെയ്ഖുമാരും പണ്ഡിതന്മാരും ഇന്ത്യയിൽ നിന്നുള്ള ആളുകളാണ്. ഇന്നും ലോകത്ത് അവലംബിച്ചുകൊണ്ടിരിക്കുന്ന പല ഹദീസ് ഗ്രന്ഥങ്ങളുടെയും അഖീദ ഗ്രന്ഥങ്ങളുടെയും അത് രചിച്ച ആളുകൾ ഇന്ത്യക്കാരാണ്. പക്ഷെ നമ്മുടെ കേരളത്തിൽ അവിടെ നമുക്ക് അദബുകൾ നഷ്ടപ്പെടുകയാണ്. അതിങ്ങനെ നമ്മൾ ഈ പറഞ്ഞ കോലത്തിലൊക്കെയാണ്. സുഫിയാൻ സൗരി റഹ്മത്തുള്ളാഹി അലൈഹി പറയണ കാർറജുലു ഇദാ അറാദ അൻ യക്തുബൽ ഹദീസ, അദ്ദേഹം പറയുന്നത് ഒരാൾ ഒരു ഹദീസ് എഴുതി വെക്കാൻ ഉദ്ദേശിച്ചാൽ തഅദ്ദബ വതഅദ്ദബ തഅബ്ബദ ഖബ്ല ദാലിക ബിഇശ്രീന സന. എന്താ പറഞ്ഞത്? ഒരാൾ ഒരു ഹദീസ് എഴുതി വെക്കാൻ ഉദ്ദേശിച്ചാൽ തഅദ്ദബ, ആദ്യം അയാൾ അദബ് പഠിക്കും, വതഅബ്ബദ എന്നിട്ട് അയാൾ ഇബാദത്ത് ചെയ്യും, ഖബ്ല ദാലിക ബിഇശ്രീന സന, ആ ഇൽമ് പഠിക്കുന്നതിന്റെ, ആ ഹദീസ് പഠിക്കുന്നതിന്റെ 20 കൊല്ലം മുമ്പ് അയാൾ എന്ത് പഠിക്കും? അദബും അദബ് പഠിക്കും. എന്നിട്ട് അയാള് ഇബാദത്തുകൾ ചെയ്യും, എന്നിട്ടാണ് പിന്നെ ഹദീസ് പഠിക്കുക. ഇത് ഹില്യയില് അബൂ നുഐം ഉദ്ധരിച്ചിട്ടുള്ളതാണ്, സുഫിയാൻ സൗരി റഹ്മത്തുള്ളാഹി അലൈഹി നിന്ന് ഉദ്ധരിച്ചിട്ടുള്ളതാണ്. അബ്ദുല്ലാഹി ബിൻ മുബാറക് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറഞ്ഞു, ഒരാൾക്ക് അറിവ് തടയപ്പെടുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം എന്താ? അയാള് ഫറളുകളിൽ വീഴ്ച വരുത്തുന്നുണ്ട്, അയാള് ഫറളുകള് നിസ്സാരമാക്കുന്നുണ്ട്. അത് മുഖേന അയാൾക്ക് മഅരിഫത്ത് ഇൽമ് തടയപ്പെടും. അദ്ദേഹത്തിന്റെ വാചകം പറഞ്ഞുതരാം. ഇബ്നു മുബാറക് റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, മൻ തഹാവനൽ അദബ മൻ തഹാവന ബിൽ അദബി ഊഖിബ ബിഹർമാനി സുനൻ. ഒരാൾ അദബുകളെ നിസ്സാരവൽക്കരിച്ചാൽ, അതിനെ നിസ്സാരമാക്കിയാൽ സുന്നത്തുകൾ അയാൾക്ക് നഷ്ടപ്പെടും. സുന്നത്തുകളുടെ അലംബാ പിന്നെ സുന്നത്തുകളുടെ ആ ഹെർമാൻ അത് അയാളുടെ ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെടും. അപ്പൊ അദബുകളെ ഒരാൾ നിസ്സാരമാക്കിയാൽ സുന്നത്തുകൾ അയാളുടെ ജീവിതത്തിൽ നഷ്ടപ്പെടും, അങ്ങനെ അയാൾ ശിക്ഷിക്കപ്പെടും. സുന്നത്തുകളില്ലാതെ അയാളുടെ ജീവിതത്തിൽ സുന്നത്തുകൾ ഉണ്ടാവുക. വമൻ തഹാവന ബിസ്സുനൻ, ഇനി ആര് സുന്നത്തുകളെ നിസ്സാരമാക്കിയോ, ഊഖിബ ബിഹർമാനിൽ ഫറായ, ഫറളുകൾ ഇല്ലാതെ അയാൾ ശിക്ഷിക്കപ്പെടും. അയാളുടെ ജീവിതത്തിൽ ഫറളുകൾക്ക് സ്ഥാനം ഉണ്ടാവില്ല, ഫറളുകൾ ഉണ്ടാവില്ല, അയാൾക്ക് ഫറായിദുകൾ ചെയ്യാൻ സാധിക്കില്ല, ഫറളുകൾ തന്നെ നഷ്ടപ്പെടും. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ നിർബന്ധമാണ് ഫറളുകൾ, ആ ഫറളുകൾ അയാൾക്ക് ചെയ്യാൻ സാധിക്കില്ല. സുന്നത്തുകൾ അയാളുടെ ജീവിതത്തിൽ ഇല്ലെങ്കിൽ, അപ്പൊ ആ സുന്നത്തുകൾ ഒരാൾ നിസ്സാരവൽക്കരിച്ചാൽ, വമൻ തഹാവന ബിസ്സുനനി ഊഖിബ ബിഹർമാനിൽ ഫറായ, ആ ഫറളുകൾ തടയപ്പെട്ടുകൊണ്ട് അയാൾ ശിക്ഷിക്കപ്പെടും. സുന്നത്തുകൾ ഒരാൾ നിസ്സാരവൽക്കരിച്ചാൽ, വമൻ തഹാവന ബിൽ ഫറായ, ഒരാൾ ഫറളുകൾ നിസ്സാരവൽക്കരിച്ചാൽ, ഊഖിബ ബിഹർമാനിൽ മഅരിഫ, വിജ്ഞാനം തടയപ്പെട്ടുകൊണ്ട് അയാൾ ശിക്ഷിക്കപ്പെടും. അപ്പൊ അയാൾക്ക് വിജ്ഞാനം തടയപ്പെടുന്നുണ്ടെങ്കിൽ അതൊരു ശിക്ഷയാണ്. എന്തിന്റെ ശിക്ഷ? അയാളെ ഫറളുകളിൽ വീഴ്ച കാണിക്കുന്നുണ്ട്, ഫറളുകളെ അയാൾ നിസ്സാരവൽക്കരിക്കുന്നുണ്ട്. ഫറളുകൾ ഒരാൾക്ക് ജീവിതത്തിൽ ഇല്ലെങ്കിൽ അയാൾക്ക് അയാൾ ശിക്ഷിക്കപ്പെടണം. എന്തുകൊണ്ട്? അയാളെ സുന്നത്തുകൾ അയാളെ നിസ്സാരമാക്കുന്നു, അതിൽ അയാൾ വീഴ്ച കാണിക്കുന്നുണ്ട്. സുന്നത്തുകൾ ഒരാൾക്ക് നഷ്ടപ്പെട്ടുകൊണ്ട് ഒരാൾ ശിക്ഷിക്കപ്പെടുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? അയാളെ അദബുകളെ നിസ്സാരമാക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം. ഇതാര് പറഞ്ഞതാണ്? അബ്ദുല്ലാഹി ബിൻ മുബാറക്ക് അഖ്ലാഖ് ഖുറാവിയില് ഖതീബുൽ ബാഗ്ദാദി ഉദ്ധരിച്ചിട്ടുള്ള ഒരു സംഭവമാണ്. ഇങ്ങനെ ഒരുപാട് അസറുകള് ഈ വിഷയത്തിൽ വന്നിട്ടുണ്ട്. അപ്പൊ ഇൽമു എന്നുള്ളത് നമ്മൾ നേടേണ്ടത് ആദ്യം അതിന്റെ അദബുകൾ പഠിച്ചിട്ടായിരിക്കണം. അതൊരു മുഅല്ലിമും ഒരു മുതഅല്ലിമും തമ്മിലുള്ള ആദാബുകളുണ്ട്, അതേപോലെ തന്നെ അതിന്റെ മജ്ലിസുകൾ കാണിക്കേണ്ട ആദാബുകളുണ്ട്, ഷെയ്ഖിനോട് ചോദ്യം ചോദിക്കുമ്പോൾ സ്വീകരിക്കേണ്ട ആദാബുകളുണ്ട്, അയാൾ ക്ലാസ്സിലേക്ക് ആ ദർസിലേക്ക് വരേണ്ട ആദാബുകളുണ്ട്, അയാളെ വിഷയങ്ങൾ പഠിക്കേണ്ട ആദാബുകളുണ്ട്. ഇങ്ങനെ ഒരുപാട് ആദാബുകളെ കുറിച്ച് ഉലമാക്കൾ വിശദീകരിച്ചിട്ടുണ്ട്. അപ്പൊ ഇൽമു എന്നുള്ളത് കുറെ കാര്യങ്ങൾ ഇങ്ങനെ ഹിഫ്ളാക്കി വെക്കുക എന്നുള്ളതല്ല, അത് അതിന്റേതായ ആ റൂട്ടിലൂടെ അതിന്റേതായ ആ ആദാബുകൾ പഠിച്ചിട്ട് വേണം ഒരു തോലിബിൽ എന്ത് ചെയ്യാൻ, അയാള് അറിവ് നേടാനും അയാൾ പഠിക്കാനും. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ലൈസൽ ഇൽമു മാ ഹഫിള അൽ ഇൽമു മാ നഫ, കുറെ കാര്യങ്ങൾ ഹിഫ്ളാക്കി വെക്കപ്പെടുന്നതല്ല എന്ത് ഇൽമു എന്നുള്ളത്. ഇൽമു എന്നുള്ളത് എന്താണ്? അതുകൊണ്ട് അയാളുടെ ജീവിതത്തിൽ ഉപകാരം ഉണ്ടാകണം. അയാളുടെ ജീവിതത്തിൽ ഉപകാരം ഉണ്ടാകുന്നത് എന്താണോ അതാണ് ഇൽമു. അത് കുറെ കാര്യങ്ങൾ ചില ആൾക്കാർ അങ്ങനെയാണ്, ഇങ്ങനെ അതും ഇതും ഒക്കെ പാടെ പഠിച്ചു പോയാൽ പക്ഷെ അതും ഉണ്ടാവില്ല. അങ്ങനെ കുറെ കാര്യങ്ങൾ ഹിഫ്ളാക്കപ്പെടുക എന്നുള്ളതല്ല അദബ് കൊണ്ട് ഉദ്ദേശിക്കേണ്ടത്. ഭൂഷൺ ജി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറഞ്ഞു, മൻ അറാദൽ ഇൽമ വൽ ഫിഖ ബിഗൈരി അദബിൻ, അദബ് പഠിക്കാതെ ഒരാൾ ഫിഖും ഇൽമും പഠിക്കാൻ ഉദ്ദേശിച്ചാൽ, ഫഖദ് ഇഹ്തമ ഫഖദ് ഇഹ്തഹമ അൻ യുകദ്ദിബ അലല്ലാഹി വ റസൂലിഹി, അവൻ അള്ളാഹുവിന്റെ പേരിലും അവന്റെ റസൂലിന്റെ പേരിലും കളവ് പറയാൻ ധൈര്യം കാണിച്ചിരിക്കുന്നു. തഹദീബുൽ കമാൽ ഉദ്ധരിച്ചിട്ടുള്ള ഒരു സംഭവമാണ് ഭൂഷൺജി റഹ്മത്തുള്ളാഹി അലൈഹി പറയണം. എന്താ പറഞ്ഞത്? ഒരാള് അദബ് പഠിച്ചിട്ടില്ലെങ്കിൽ, ഇൽമിന്റെ മുമ്പ് അദബ് പഠിച്ചിട്ടില്ലെങ്കിൽ അവൻ ധൈര്യം കാണിച്ചിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാ? അള്ളാഹുവിന്റെയും റസൂലിന്റെയും പേരിൽ കളവ് പറയാനുള്ള ധൈര്യമാണ് അവൻ കാണിച്ചിരിക്കുന്നത്. അവൻ ചാടിപ്പുറപ്പെട്ടിരിക്കുന്നത് അള്ളാഹുവിന്റെ പേരിലും അവന്റെ റസൂലിന്റെ പേരിലും കളവ് പറയാനാണ്. അപ്പൊ അദബ് കൂടാതെ ഇൽമും ഫിഖും പഠിക്കാൻ ആരുദ്ദേശിച്ചാലും അയാൾ ചാടിപ്പുറപ്പെട്ടിരിക്കുന്നത് എന്തിനാണ്? അള്ളാഹുവിന്റെയും റസൂലിന്റെയും പേരിൽ കളവ് പറയാനാണ്. എന്തിനാ അങ്ങനെ പറയുന്നത്? അദബില്ലാത്ത ഇൽമ അവിടെ കണക്ക, അദബില്ലാത്ത ഇൽമ അവിടുത്തെ അടുത്ത. ഒരു ഫത്വ പറയണമെങ്കിൽ അതിന് ചില ആദാബുകളുണ്ട്, ശറൈ ആയിട്ടുള്ള ഒരു കാര്യം സംസാരിക്കണമെങ്കിൽ അതിന് ചില ആദാബുകളുണ്ട്. ആ ആദാബുകൾ സ്വീകരിക്കാതെ അത് അതിന്റെ തെർത്തീവ് അനുസരിച്ച് മനസ്സിലാക്കാതെ ഒരാൾ കാര്യം പറഞ്ഞാൽ അതെന്തായി? ഞാൻ ഒരു കാര്യം ഹലാലാണെന്ന് പറഞ്ഞു, ഞാൻ ഒരു കാര്യം ഹറാമാണെന്ന് പറഞ്ഞു, ഞാൻ ആ കാര്യങ്ങളോട് പറയാണ് അത് കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം എന്താ? അള്ളത് ഹലാലാക്കിയിട്ടുണ്ടെന്നല്ല അർത്ഥം, അവന്റെ റസൂലത് ഹലാലാക്കിയിട്ടുണ്ടെന്നല്ല അർത്ഥം. അള്ളത് ഹലാലാക്കിയിട്ടില്ലെങ്കിലോ അവന്റെ റസൂലത് ഹലാലാക്കിയിട്ടില്ലെങ്കിലോ അള്ള ഹലാലാക്കാത്ത റസൂല് ഹലാലാക്കാത്ത ഒരു കാര്യം ഞാൻ നിങ്ങളോട് എന്ത് പറഞ്ഞാൽ നിങ്ങൾക്ക് ഹലാലാക്കി തന്നു?
അതല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറഞ്ഞാൽ ചെയ്യാൻ പാടില്ല. അതിന്റെ അർത്ഥം എന്താ? അല്ല അത് പറഞ്ഞിട്ടുണ്ടെന്നല്ലേ അതിന്റെ അർത്ഥം. അല്ല പറഞ്ഞിട്ടുണ്ട് ചെയ്യാൻ പാടില്ല, അവൻ റസൂൽ പറഞ്ഞിട്ടുണ്ട് ചെയ്യാൻ പാടില്ല. പക്ഷെ അല്ല അത് പറഞ്ഞിട്ടില്ലെങ്കിലോ, അവൻ റസൂൽ അത് പറഞ്ഞിട്ടില്ലെങ്കിലോ, അല്ല പറയാത്തൊരു കാര്യം, അല്ല അനുവദിച്ചൊരു കാര്യം, റസൂൽ അനുവദിച്ചൊരു കാര്യം ഞാൻ നിങ്ങൾക്ക് ഹറാമാക്കി. അവിടെ ഷറാ ഉണ്ടാക്കലാണ്. അതൊക്കെ എന്തുകൊണ്ട് സംഭവിക്കുന്നു? അത് അള്ളാഹുവിന്റെ റസൂലിന്റെയും പേരിൽ കളവ് പറയലാണ്. അപ്പൊ അതവില്ലാതെ ഒരാളെ ഫിഖ് ഇൽമിൽ പഠിച്ചാൽ അതാണ് സംഭവിക്കുക എന്നുള്ളത് അദ്ദേഹം വിശദീകരിക്കുകയാണ്. ഇമാം മാലിക് നേരത്തെ അദ്ദേഹത്തിന്റെ മാതാവിന്റെ ഒരു സംഭവം നമ്മൾ ഉദ്ധരിച്ചു. അദ്ദേഹത്തിന്റെ മാതാവ് കൊടുത്ത വസീയത്ത് നമ്മൾ പറഞ്ഞു. അദ്ദേഹം ഖുറൈശികളിൽപ്പെട്ട ഒരു ചെറുപ്പക്കാരനെ വിളിച്ചുകൊണ്ട് ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, യബ്ന അഖീ, എന്റെ സഹോദര, എന്റെ സഹോദര പുത്ര, തഅല്ലമിൽ അദബ ഖബ്ല അൻ തതഅല്ലം അൽ ഇൽമ. ഇതാ നമ്മൾ ഇന്നത്തെ വിഷയത്തിൽ പറഞ്ഞത്, തഅല്ലമിൽ അദബ, അദബ് പഠിക്കണം. ഖബ്ല അൻ തതഅല്ലമിൽ ഇൽമ, ഇൽമു പഠിക്കുന്നതിന്റെ മുമ്പായിട്ട് നീ അദബ് പഠിക്കണം. ഇത് ഇമാം മാലിക് ഖുറൈശികളിൽപ്പെട്ട ഒരു ചെറുപ്പക്കാരന് കൊടുത്ത വസീയത്താണ്. ഇത് ഹിയയില് അബു നുഐം ഇത് ഉദ്ധരിച്ചിട്ടുണ്ട്. ഇല്ലയിൽ അബുനുവായും ഈ സംഭവം ഉദ്ധരിച്ചിട്ടുണ്ട്. ഇബ്നു മുബാറക് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ഖാലലി മഖ്ലദ് ബിൽ ഹുസൈൻ, മഖ്ലദ് ബിൽ ഹുസൈൻ റഹ്മത്തുള്ളാഹി എന്നോട് പറഞ്ഞു, നഹ്നു ഇലാ കസീരിൻ മിനൽ അദബി അഹ്വജു മിന്നാ ഇലാ കസീരിൻ മിനൽ ഹദീസ്. ധാരാളം ഹദീസുകളേക്കാൾ നമുക്ക് ആവശ്യമായിട്ട് നമുക്ക് ഏറ്റവും ആവശ്യം എന്താണ്? ധാരാളം അദബുകൾ പഠിക്കുക എന്നുള്ളതാണ്. ഇത് അബ്ദുല്ലാഹി മുബാറക്കിനെ കുറിച്ച് നമുക്കറിയാം. അദ്ദേഹത്തിന്റെ അദ്ദേഹം ഷെയ്ഖുൽ ഇസ്ലാമാണ്, ഇമാമാണ് അല്ലെ. അദ്ദേഹത്തിന് മഖ്ലദ് ബിൻ ഹുസൈൻ റഹ്മത്തുള്ളാഹി അലൈഹി കൊടുത്ത ഒരു വസീയത്താണ്. ധാരാളം ഹദീസുകൾ പഠിക്കുന്നതിനേക്കാൾ നമുക്ക് ആവശ്യം എന്താണ്? ധാരാളം അദബുകൾ പഠിക്കുക എന്നുള്ളതാണ് അദ്ദേഹം കൊടുത്തിട്ടുള്ള വസീയത്താണ്. അദ്ദേഹത്തിൽ തന്നെ അബ്ദുല്ലാഹി ബിൻ മുബാറക് റഹ്മത്തുള്ളാഹി തന്നെ ഉദ്ധരിക്കുന്ന മറ്റൊരു റിവായത്തിൽ, മറ്റൊരു അസറിൽ കാണാം അദ്ദേഹം പറയുന്നത്, തലബ്തുൽ ഇൽമ ഫഅസബ്തു മിൻഹു ശൈആ, ഞാൻ ഇൽമ് തേടി, ഇൽമ് അന്വേഷിച്ചു, അതിൽ നിന്ന് കുറച്ചെനിക്ക് കിട്ടി. ഇൽമ് ഞാൻ അന്വേഷിച്ചപ്പോ കുറച്ച് അതിൽ നിന്നും കിട്ടി. ഫഅസബ്തു മിൻഹു ശൈആ വതലബ്തുൽ അദബ ഫഇദാ അഹ്ലുഹു ഖദ് ബാദു, ഞാൻ അദബ് അന്വേഷിച്ചു പോയി, പക്ഷെ അതിന്റെ ആളുകൾ നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. ആരാ പറയുന്നത്? അബ്ദുല്ലാഹി മുബാറക് റഹ്മത്തുള്ളാഹി അലൈഹി പറയണം. ഞാൻ ഇൽമ അന്വേഷിച്ചു, അതിൽ നിന്ന് കുറച്ചെനിക്ക് കിട്ടി. എന്നാൽ അദബ് അന്വേഷിച്ചു, ഈ അദബ് അദ്ദേഹം പറയാണ് അതിന്റെ ആളുകളൊക്കെ മരണപ്പെട്ടു പോയിരിക്കുന്നു. അങ്ങനെ അദബുകൾ പാലിച്ചുകൊണ്ട്, അദബുകൾ പാലിക്കുന്ന ആളുകൾ, അവരൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു എന്നുള്ളത് അദ്ദേഹം നമുക്ക് വിശദീകരിച്ചു തരാം. ഹസൻ ബസ്രി റഹ്മത്തുള്ളാഹി അലൈഹി നിന്നുള്ള ഒരു അസറിൽ, കാന റജുലു യത്ലുബുൽ ഇൽമ, ഒരാൾ അയാൾ അറിവ് തേടിക്കൊണ്ടിരിക്കും, പല അയൽബസു, അധികം കഴിയേണ്ടതില്ല, അയ്യുറാദാലിക്ക, ആ പഠിച്ച ആ പിന്നെ ഇൽമു നേടിയതിന്റെ ആ അസർ, അയ്യുറാദാലിക്ക ഫി തഹശ്ശുഹി വഹദീഹി വലിസാനിഹി വബസരിഹി വയദിഹി. ഇതാ നേരത്തെ ഇമാം ഷാഫി പറഞ്ഞത്, അതിങ്ങനെ തലയിൽ ഹിഫ്ലാക്കി വെക്കേണ്ടതല്ല, സ്റ്റോർ ചെയ്ത് വെക്കേണ്ടതല്ല. അതന്നെയാണ് ഹസൻ ബസ്രി റഹ്മത്തുള്ളാഹി പറഞ്ഞത്. അയാള് ഇൽമ് അന്വേഷിച്ചു പോയി, പിന്നീട് അയാളിൽ കാണപ്പെടുകയാണ്, ആ ഇൽമ് കാണപ്പെടും, അയാളുടെ ഖുശൂവിൽ കാണപ്പെടും, അയാളുടെ ഹദീ അതിൽ കാണപ്പെടും, അയാളുടെ ലിസാൻ നാവ് അതിൽ കാണപ്പെടും, ബസർ അയാളുടെ ബസറിൽ, വയദി അയാളുടെ കൈകളിൽ ഒക്കെ ആ ഇൽമിന്റെ വെളിച്ചം, അതിന്റെ പ്രകാശം കാണപ്പെടും അധികം കഴിയാതെ എന്നുള്ളത് ആര് വിശദീകരിക്കാണ്? അഖ്ലാഖ് റാവിയിൽ ഹസൻ ബസ്രി വർദ്ധതായിട്ട് ഖതീബുൽ ബഗ്ദാദി റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിക്കാം. അപ്പോ ഈ അദബ് നമ്മൾ പഠിക്കുക, അത് നിർബന്ധമാണ്, അത് അനിവാര്യമാണ്. ഇല്ലെങ്കിൽ അതുകൊണ്ട് നമുക്ക് ഫായിദ കിട്ടുന്നതിന് പകരം അതുകൊണ്ട് നമുക്ക് ഷർറാണ് ഉണ്ടായിത്തീരുക എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പൊ അതിന്റെ അദബുകൾ ഏതൊക്കെയാണ്? എൽമു തേടുന്ന ഒരാൾ അയാളെ സ്വീകരിക്കേണ്ട, അയാളെ പഠിച്ചിരിക്കേണ്ട, അയാളുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്ന അദബുകൾ ഏതൊക്കെയാണ്? അതിൽ ചിലത് കൂടി അടുത്ത ക്ലാസ്സിൽ നമ്മൾ വിശദീകരിക്കും. അതൊരുപാട് ഗ്രന്ഥങ്ങൾ തന്നെ അതിൽ രചിക്കപ്പെട്ടിട്ടുണ്ട്, ആ അദാബുകൾ വിശദീകരിക്കുന്ന ഗ്രന്ഥങ്ങൾ.
ഇൽമിന്റെ പിന്നെ ഹദീസുകൾ കാര്യങ്ങളൊക്കെ വിശദീകരിച്ച കൂട്ടത്തിൽ ഷറഹുകളിൽ ഉലമാക്കൾ അന്ന് പറഞ്ഞു പോയിട്ടുണ്ട്. അപ്പൊ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ചിലത് ഇൻഷാല്ലാ അടുത്ത ക്ലാസ്സിൽ നമുക്ക് വിശദീകരിക്കാം. അപ്പൊ എന്താണെങ്കിലും ഇൽമു തേടുന്നതിന്റെ മുമ്പ് അദബ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് മൊത്തത്തിൽ നമുക്ക് മനസ്സിലാകുന്നത്. അതിന് നമ്മുടെ സലഫുകൾ എത്രത്തോളം പ്രാധാന്യം അതിന് കൊടുത്തു എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ആസാറുകളൊക്കെ ഞാൻ അനുസരിച്ചത്. അപ്പൊ ഇമാം അഹമ്മദിന് എന്തെല്ലാം സാഹസികമുള്ള സംഭവം, അങ്ങനെ എത്രയോ സംഭവങ്ങളുണ്ട്. ഇതല്ലാത്തതുമായ ഒരുപാട് ആസാറുകൾ ആ വിഷയത്തിൽ ഉലമാക്കൾ നമുക്ക് വിശദീകരിച്ചു തന്നിട്ടുണ്ട്. ഉലമാക്കളുടെ ദർസുകളിൽ ഇതും ഇതല്ലാത്തതുമായ സംഭവങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിന്റെ പ്രാധാന്യം മനസ്സിലാക്കുക, ആ അദബുകള് നമ്മൾ പഠിക്കുക, അതിന്റെ കൂടെ ആയിരിക്കണം ആ ഇൽമ് പഠിക്കേണ്ടത്. എങ്കിലേ അതിലുള്ള ആ ഇൽമിലുള്ള ഹൈറും ബർക്കത്തും നമുക്ക് കിട്ടുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ അദബ് പഠിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. അറിഞ്ഞ മറിയാതെയും ചെയ്തു പോയിട്ടുള്ള എല്ലാ വ്യക്തികളും അല്ലാഹു പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ.